നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഹൈസ്കൂളിൽ എത്തുമ്പോൾ പാട്ടും ഡാൻസുമെല്ലാം നിർത്തി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കൂ എന്നായിരിക്കും ഒട്ടുമിക്ക മാതാപിതാക്കളും പറയുക. എന്നാൽ കുട്ടികൾ ഹൈസ്കൂളിലേക്ക് കടക്കുമ്പോൾ ജീവിതശൈലി മാറ്റുന്നതും അവരുടെ പാഠ്യേതര വിനോദ പരിപാടികൾ നിർത്തുന്നതുമെല്ലാം അവരെ ദോഷകരമായി ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടല്ലോ. SBS മലയാളത്തിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹൈസ്കൂൾ പഠനം സമ്മർദ്ദമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികളും മാതാപിതാക്കളും എന്തൊക്കെ ചെയ്യണമെന്ന് ഹൈസ്കൂൾ അധ്യാപികയായ ഡോക്ടർ വിദ്യ അംബരീഷ് പറയുന്നതാണ്. ഒരു വർഷം തന്നെ വിവിധ അധ്യാപകർ പഠിപ്പിക്കുന്നതും കുറേ സുഹൃത്തുക്കളെ ലഭിക്കുന്നതും പ്രൈമറിയിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് വേറിട്ട അനുഭവമായിരിക്കുമെന്നാണ് ഹൈസ്കൂൾ അധ്യാപികയായ വിദ്യ അംബരീഷ് പറയുന്നത്.
പ്രൈമറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്കുള്ള ട്രാൻസിഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അതുവരെ ഒരു ചെറിയ ക്ലാസ് റൂം സെറ്റിങ്സിൽ നിന്ന് ക്ലാസ് റൂം ടീച്ചറുമായിട്ട് വളരെയധികം അടുത്തിടപഴകി ഡിപ്പെൻഡൻ്റായിട്ട് നിന്ന കുട്ടികൾ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ വലിയൊരു ക്യാമ്പസിലേക്ക് സ്വതന്ത്രരാക്കപ്പെടുകയാണ്. അവർക്കൊരു ക്ലാസ് ടീച്ചർ പൊതുവേ ഉണ്ടാവാറില്ല. പൊതുവേ ഉണ്ടാവുന്നത് ഒരു ഇയർ അഡ്വൈസറാണ്. അപ്പോൾ ഇത്തരം മാറ്റം പൊരുത്തപ്പെടാൻ ചില കുട്ടികളെങ്കിലും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അത് മാതാപിതാക്കൾ മനസ്സിലാക്കി ടീച്ചേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങളും ഗൈഡൻസും കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രൈമറി സ്കൂളിൽ ഒരു ടീച്ചറോ രണ്ട് ടീച്ചർമാരോ ആയിരിക്കാം ഇവരോട് സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഹൈസ്കൂളുകളിലാവുമ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുണ്ട്. അതുകൊണ്ട് തന്നെ പല ടീച്ചർമാരുമായിട്ടും പല ഫാക്കൽറ്റിയായിട്ടും ഇടപഴകേണ്ടതായിട്ട് കുട്ടികൾക്ക് വരുന്നു. ഓരോ സബ്ജക്ട് സെലക്ഷൻ അനുസരിച്ച് ഇവർ ക്ലാസ് റൂംസ് മാറുന്നു, കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ മാറുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരന്ന സൗഹൃദം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്.
കുട്ടികളിൽ സ്റ്റഡി ഹാബിറ്റ് രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യവും ഡോക്ടർ വിദ്യ പറയുന്നു.
പലപ്പോഴും ഒരു ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികളുടെ മെക്കാനിക്കൽ സ്കിൽസ്, അതായത് ഹാൻഡ് റൈറ്റിംഗ് ലെജിബിലിറ്റി, റീഡിംഗ്, ഇത്തരം സ്കിൽസ് കുഞ്ഞുങ്ങളിൽ കുറയുന്ന പക്ഷം അവരുടെ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും വളരെയധികം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അക്കാഡമിക്കലി ബ്രില്ലിയൻ്റ് ആണെങ്കിൽ പോലും ഇത്തരം മെക്കാനിക്കൽ സ്കിൽസിൻ്റെ ലാക്ക് അവരുടെ ഫർദർ പ്രോഗ്രസ്സിനെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വീട്ടിൽ തന്നെ കുറച്ച് പ്രാക്ടീസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ ഒരു ബെറ്റർ സ്റ്റഡി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതുവരെ പ്രൈമറി ക്ലാസ്സുകളിൽ പലപ്പോഴും അസസ്മെൻറ്റുകൾ ചെയ്യുന്നത് ടീച്ചറുടെ സൂപ്പർവിഷനിലായിരിക്കും. അവർക്കൊരു ഡെഡ്ലൈനിനെ പറ്റിയുള്ളൊരു ആശയം അവരെ രൂപപ്പെട്ടിട്ടുണ്ടാവില്ല. ഹൈസ്കൂളിൽ വരുമ്പോൾ അവർക്ക് അസസ്മെൻറ്റ്സ് ഉണ്ട്, അസസ്മെൻറ്റ് സ്കെഡ്യൂളുകളുണ്ട്, അതിന് ഡെഡ്ലൈൻസ് ഉണ്ട്. ഡെഡ്ലൈനിൽ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു പുതിയ തിരിച്ചറിവാണ് കുഞ്ഞുങ്ങൾക്ക്.
ഹൈസ്കൂളിൽ എത്തുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിർത്തുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുമെന്നും ഡോക്ടർ വിദ്യ കൂട്ടിച്ചേർക്കുന്നു.
പൊതുവേ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ക്ലാസ് പ്രോഗ്രസ് ചെയ്യും തോറും അവരുടെ അക്കാഡമിക്കൽ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറച്ചുകൊണ്ട് വരുന്നൊരു സ്വഭാവം കാണാറുണ്ട്. ഇയർ 11, 12 എല്ലാം ആവുമ്പോൾ പിയാനോ പഠിച്ചിരുന്ന കുട്ടികൾ പിയാനോ പഠിക്കാതെയാവും, ഡാൻസ് കളിച്ചിരുന്ന കുട്ടികൾ ഡാൻസ് കളിക്കാതെയാവും, സ്പോർട്സിൽ ഇൻവോൾവ് ആയിരുന്ന കുട്ടികൾ സ്പോർട്സ് നിർത്തും. അതെല്ലാം പൊതുവെ കുട്ടികളിലൊരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കാൻ മാത്രമാണ് ഉപകരിക്കുക. എനിക്കിതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് എനിക്ക് പലതും നിർത്തേണ്ടി വരുന്നത് എന്നുള്ള ബോധത്തിലേക്കാണ് കുട്ടികൾ തള്ളിവിടപ്പെടുന്നത്. അത് ഒട്ടും ആരോഗ്യകരമല്ല. നേരെ മറിച്ച് ഇതെല്ലാം എനിക്ക് ഒരുമിച്ച് ടൈം ബൗണ്ടായി കൊണ്ടുപോകാൻ കഴിയും, ഓരോന്നിനും അതതിൻ്റേതായ ചിട്ടയായ സമയത്ത് ഞാൻ ചെയ്യണം, ഒന്നിനെ മാറ്റിവെച്ചല്ല ഞാൻ മറ്റൊന്നിനെ നറിഷ് ചെയ്യേണ്ടത് എന്നുള്ള ബോധമാണ് കുഞ്ഞുങ്ങളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അത് അവരുടെ ഭാവിയിലെ ജീവിതത്തിനും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അത്തരം ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കൂടാതെ പ്രൈമറി സ്കൂളിനേക്കാളും ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഹൈസ്കൂളിൽ ലഭ്യമാണ്. ഇതിൽ പലതും കുട്ടികൾ സ്വയമേ വോളണ്ടറി ആയിട്ട് ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിലും വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആകാതിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ലൈം ലൈറ്റിൽ വരാനും വിമുഖത കാണിക്കുന്ന കുട്ടികളുണ്ടാവും. അവരോട് മാതാപിതാക്കളൊരു തുറന്ന സംഭാഷണം നടത്തി അവരുടെ താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവരെ അതിലേക്കെല്ലാം ജോയിൻ ചെയ്യാനൊരു പ്രേരണ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
മാതാപിതാക്കൾ അധ്യാപകരുമായി ഇടയ്ക്ക് ചർച്ച നടത്തുന്നതും വളരെ നല്ലതായിരിക്കുമെന്നാണ് വിദ്യ പറയുന്നത്.
മാതാപിതാക്കളും അധ്യാപകരും തമ്മിലൊരു എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പ്രൈമറിയിൽ പലപ്പോഴും കണ്ടുവരുന്നത് പ്രൈമറി സ്കൂളിലെ പാരൻസ് കൂടുതൽ ഇൻവോൾവ് ആവുകയും ഹൈസ്കൂൾ ആവുമ്പോൾ പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞു എന്നുള്ള രീതിയിൽ പിന്മാറുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് പരമാവധി കുറച്ചുകൊണ്ട് ഒരു പാർട്ണർഷിപ്പിൽ പേരൻസ് അധ്യാപകരുമായിട്ട് ഇടപഴകി കുട്ടികളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒരു ഗൈഡായിട്ട് നിലനിൽക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
കുട്ടികളുടെ അഭിരുചികളേക്കാൾ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും വിദ്യ പറയുന്നു.
സബ്ജക്ട് സെലക്ഷൻ എപ്പോഴും ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. കുട്ടികൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ആ പീരീഡിൽ. കാരണം അവർക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഗോളൊന്നും ആ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല. വളരെ വേഗമായിട്ട് ഞാൻ എന്തിലേക്ക് പോകും എന്നുള്ളൊരു തീരുമാനങ്ങളേ അവർക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാവി മുഴുവനും അവതാളത്തിലാവുമോ, എനിക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ പോകുന്നവരാണ് നമ്മുടെ ടീനേജേഴ്സ്. പലപ്പോഴും അവർ അതിനുവേണ്ടി ആശ്രയിക്കുന്നത് മാതാപിതാക്കളെയാണ്. പൊതുവെ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കളുടെ എഡ്യൂക്കേഷണൽ സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കുട്ടികളെ അനാവശ്യമായ സബ്ജക്റ്റുകൾ എടുക്കാൻ ഫോഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സബ്ജക്ട് സെലക്ഷനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് താല്പര്യമുള്ള വിഷയമാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ താല്പര്യമുള്ള വിഷയങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ പലതും ഗ്രൂപ്പ് ചെയ്യപ്പെടാവുന്ന സബ്ജക്റ്റുകളാണോ ഞാൻ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫിസിക്സ് എടുക്കുന്ന ഞാൻ മാത്തമാറ്റിക്സ് എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഫിസിക്സിന് എപ്പോഴും ബേസായിട്ട് മാത്തമാറ്റിക്സ് വരും. സോ നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാൻ ആവശ്യമുള്ള മാത്സ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ആ സബ്ജക്റ്റിൽ പഠിച്ചു കഴിയും. ഇത് പഠനഭാരം ലഘൂകരിക്കാൻ സഹായിക്കും. അപ്പോൾ സബ്ജക്റ്റുകൾ എടുക്കുന്ന സബ്ജക്റ്റുകൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നവയാണോ എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വളരെ അവ്യക്തമാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പോസ്റ്റ് സെക്കൻഡറി ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുക, യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുക, സ്കൂളിലെ കരിയർ ഗൈഡൻസ് ഓഫീസർ അല്ലെങ്കിൽ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്ത് സബ്ജക്റ്റുകൾ ആ കോഴ്സിലേക്ക് നയിക്കുന്ന സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാതാപിതാക്കൾ ഈ സമയങ്ങളിൽ ഡിസിഷൻ മേക്കേഴ്സ് ആവാതെ ഒരു ഗൈഡായിട്ട് നിന്ന് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുത്ത് അവരെ ഇൻഫോംഡ് ആക്കി വയ്ക്കുക എന്നുള്ള ഒരു ചുമതലയാണ് നിർവഹിക്കേണ്ടത്.
പ്രധാന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഡ്രാമയോ മ്യൂസിക്കോ പോലുള്ള ഇലക്റ്റീവ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പ്രാധാന്യമുണ്ടെന്നാണ് വിദ്യ പറയുന്നത്.
സ്കൂള് കഴിഞ്ഞു വരുന്ന ജീവിതത്തെ അഭിമുഖീകരിക്കാൻ തക്ക മെച്ചുവർ ആവാനുള്ള സാഹചര്യങ്ങൾ പേരൻസ് ഉണ്ടാക്കി കൊടുക്കുക. സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുന്നതിനോടൊപ്പം തനിക്കിഷ്ടമുള്ള ഒരു ഇലക്റ്റീവ്, അത് മ്യൂസിക് ആയിക്കോട്ടെ ഡ്രാമ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു താല്പര്യമുള്ള ഒരു ഇലക്റ്റീവ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അത് നമ്മുടെ മെയിൻ സബ്ജക്റ്റുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാതെ മാത്രം നോക്കുക. ഒരിക്കലും ഇപ്പോൾ ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ ജീവിത അവസാനം വരെ അതിന് ഞാൻ റെസ്പോൺസിബിൾ ആവും ആണ് എന്നുള്ളൊരു ചിന്ത കുഞ്ഞുങ്ങളിൽ വളർത്താതിരിക്കുക. പല കോഴ്സുകൾക്കും പല മാൻഡേറ്ററി സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും ബ്രിഡ്ജിങ് കോഴ്സുകൾ ഓഫർ ചെയ്യും ഇൻ കേസ് നമ്മൾ ആ സബ്ജക്റ്റ് എച്ച് എസ് സിയിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ എച്ച് എസ് സി ഒരു സമ്മർദ്ദ കാലഘട്ടമാക്കാതെ അതൊരു ലൈഫ് പ്രിപ്പറേഷൻ ടൈമാക്കി കാണിച്ച് കുട്ടികളെ അത് പരമാവധി എൻജോയ് ചെയ്ത് ആ രണ്ട് വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പേരൻസും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.
ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാകുമെന്നാണ് വിദ്യ പറയുന്നത്.
ഒരു കാലണ്ടർ എപ്പോഴും സൂക്ഷിക്കുക. ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികളില്ല. പല ആപ്പും വളരെ ഈസിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്പിൽ നിങ്ങൾ പ്ലാനർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കലണ്ടർ ഉണ്ടാക്കുക, പ്രധാനപ്പെട്ട തീയതികൾ കുറിച്ചു വയ്ക്കുക, പ്രധാനപ്പെട്ട ടോപ്പിക്സ് കുറിച്ച് വയ്ക്കുക, അത് ഡെയിലി റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളെ സമയബന്ധിതമായി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആരും വന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളും ശ്രദ്ധിക്കണം. രണ്ടാമത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ലക്ഷ്യങ്ങൾ വയ്ക്കുക. അത് എത്ര ചെറിയ ലക്ഷ്യങ്ങളാണെങ്കിലും സാരമില്ല. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ഒരു പർപ്പസ് ഉണ്ടാവുക, ഒരു ഗോള് സെറ്റ് ചെയ്യുക. അത് ഷോർട്ട് ടേം ആയിക്കോട്ടെ, ലോങ് ടേം ആയിക്കോട്ടെ, എപ്പോഴും ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഓരോ ഗോളും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കോൺഫിഡൻസ് ഓരോ പടി കൂടുകയാണ് ചെയ്യുക. നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പടി മുകളിലേക്ക് കയറുകയാണ് കോൺഫിഡൻസ് നമ്മുടെ. അത് എത്ര ചെറിയ ഗോളാണെങ്കിലും അത് നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി സെറ്റ് ചെയ്ത് അത് ടിക്ക് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. ആ ചെറിയ അച്ചീവ്മെൻറ്റ്സിനെ നിങ്ങൾ നിങ്ങളുടെ വലിയൊരു വിജയമായിട്ട് തന്നെ കണക്കാക്കി നിങ്ങൾ സ്വയം നിങ്ങളെ റിവാർഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എപ്പോഴും ഒരു റിവാർഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻഡ് ഓഫ് ദ വീക്ക് ഞാൻ എൻ്റെ ബുക്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഹാഫ് ആൻ അവർ ടെലിവിഷൻ കാണും, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യും. അത് നിങ്ങളുടെ റിവാർഡാണ്. അങ്ങനെ നിങ്ങൾ സ്വയം റിവാർഡ് ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ അച്ചീവ്മെൻസിനും മീനിങ് ഉണ്ടാവും, നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. മൂന്നാമതായി പറയാനുള്ളത്, എപ്പോഴും സഹായം നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അധ്യാപകരോടായിക്കോട്ടെ, മാതാപിതാക്കളോടായിക്കോട്ടെ, സഹപാഠികളോടായിക്കോട്ടെ, ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളോട് തുറന്ന് സംസാരിക്കുക. സ്കൂളിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുക, മാതാപിതാക്കളോട് സംസാരിക്കുക. ഹെൽപ്പ് എല്ലായിടത്തും അവൈലബിളാണ്.
മാതാപിതാക്കൾ കുട്ടികളുമായും അവരുടെ അധ്യാപകരുമായും തുറന്ന സംഭാഷണം നടത്തണമെന്നും അത് ഹൈസ്കൂൾ കാലഘട്ടം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നും ഡോക്ടർ വിദ്യ പറയുന്നു.
മാതാപിതാക്കൾ എപ്പോഴും ഹൈസ്കൂളിലാണ് ഇനിയിപ്പോൾ കുട്ടികൾ അവരുടെ പഠനം അവരുടെ രീതിയിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതാതെ അധ്യാപകരുമായിട്ട് ഓപ്പൺ ഡിസ്കഷൻസിൽ ഏർപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലും കണ്ട് സംസാരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ടേമിൽ ഒരു ടേമിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അവരുടെ എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്യുന്ന ടീച്ചർമാരോട് തുറന്ന് സംസാരിക്കണം. കുട്ടികൾ എവിടെയെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സഹായമാണ് മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്ന് അന്വേഷിക്കുക. പൊതുവേ ഹൈസ്കൂളിലെത്തുമ്പോൾ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള ഹോബീസ് ആക്ടിവിറ്റീസ് എല്ലാം നിർത്തി കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തേണ്ടി വന്നാൽ പോലും പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുക. ഇയർ 11-12 ആവുമ്പോൾ കണ്ടിട്ടുള്ള വേറൊരു പ്രവണതയാണ് പലപ്പോഴും ഹോളിഡേയ്സിന് ഒന്നും പോവാണ്ടിരിക്കുക. അതൊന്നും ചെയ്യാതെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ഹോബീസും ഹോളിഡേയ്സും ആഘോഷങ്ങളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ഒന്നിനെ മാറ്റി നിർത്തിയിട്ടല്ല മറ്റൊന്നിനെ പരിപോഷിപ്പിക്കേണ്ടത് എന്നുള്ള ആശയം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് മാതാപിതാക്കളാണ്. എല്ലാം അതിൻ്റേതായ സമയങ്ങളിൽ അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ അളവിൽ നറിഷ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ടൈം സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിപ്പിക്കുക എന്നുള്ളൊരു കടമ മാതാപിതാക്കൾക്കുണ്ട്. അത് മാതാപിതാക്കളും പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നട്ട്ഷെല്ലിൽ പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ ഓപ്പൺ ഡിസ്കഷനിൽ കൊണ്ടുപോയി അവരുമായി വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്ത് ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗൈഡായി മാത്രം നിന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യുക. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഉത്തരവാദിത്വവും ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള കോൺഫിഡൻസും നിങ്ങൾ കുട്ടികളിൽ കാണിക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മളൊരു ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഹൈസ്കൂൾ ജീവിതം പേരൻസിനും കുട്ടികൾക്കും അധികം ഒന്നും സമ്മർദ്ദമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.